رمضان 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 أهلا رمضان.
السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، نحمده ونصلي ونسلم على رسوله الكريم، أما بعد. തിലാവ മജാലിസ് റമദാൻ ഇന്നത്തെ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ തിലാവ മജാലിസ് റമദാനിൽ സൂറത്തു സൽസലയാണ് ചർച്ച ചെയ്യുന്നത്. സൽസല എന്ന് പറഞ്ഞാൽ ഭൂകമ്പം എന്നാണ് അർത്ഥം. ഭൂകമ്പത്തിന് അറബിയിൽ സൽസല എന്നാണ് പറയാം. അറബിയിലും ഉറുദുവിലും ഒക്കെ സൽസല എന്നാണ് പ്രയോഗിക്കാറുള്ളത്. ഇവിടെ ഈ അധ്യായത്തിൽ അള്ളാഹു ഭൂമി പ്രകമ്പനം കൊള്ളുന്ന ശക്തമായ വലിയ ഭൂകമ്പമുണ്ടാകുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് സൽസല എന്ന് പേര് പറഞ്ഞിട്ടുള്ളത്. ഇത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ മദീന ജീവിതകാലത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള അധ്യായമാണ്. പക്ഷെ ഇതിൻ്റെ ഒരു രീതി മക്കിയായ സൂറത്തുകളുടെ രീതിയാണ്. മക്കിയായ സൂറത്തുകളുടെ രീതി എന്ന് പറഞ്ഞാൽ അന്ത്യനാളിനെ കുറിച്ചുള്ള സംസാരം വരുന്ന സൂറത്തുകൾ മിക്കവാറും മക്കിയ ആയിരിക്കും. മറ്റൊന്ന്, മക്കിയ സൂറത്തുകളിലെ ആയത്തുകളൊക്കെ ചെറിയ ആയത്തുകളായിരിക്കും. പൊതുവെ ഒരു ജനറലായിട്ട് നമുക്കങ്ങനെ പറയാൻ പറ്റും. മക്കിയ സൂറത്തുകളിലെ ആയത്തുകൾ ചെറിയ ആയത്തുകളായിരിക്കും. എന്നാൽ മദനിയ സൂറത്തുകളിലെ ആയത്തുകളൊക്കെ കുറച്ച് വലിയ ആയത്തുകളായിരിക്കും. അപ്പോൾ ഇതിന് ശേഷം വരുന്ന സൂറത്തുൽ ബയ്യ, ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള സൂറത്തുൽ ബയ്യന, അത് മദനിയായ സൂറത്താണ്. അതിലായത്തുകൾ വലിയ ആയത്തുകളാണ്. അപ്പോൾ മദനിയായ ആയത്തുകളുടെ സ്വഭാവം ദീർഘമായ ആയത്തുകളാണ് ഉണ്ടാവുക. ഇത് പൊതുവായിട്ട് അങ്ങനെയാണ്. എന്നാൽ അതിന് വിരുദ്ധമായി വരുന്ന സൂറത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തു സൽസല. അതുപോലെ അന്ത്യനാളിനെ കുറിച്ച് അതുപോലെയുള്ള സംഗതികൾ, ആഖിറത്തെ കുറിച്ചൊക്കെ ഉള്ള കൂടുതൽ സംസാരങ്ങൾ മക്കിയായ സൂറത്തുകളിലാണ് വരുന്നത്. എന്നാൽ സൽസല മദനിയായ സൂറത്തായിരിക്കെ തന്നെ ഇതിൽ അതിനെക്കുറിച്ചുള്ള സംസാരങ്ങൾ വന്നിരിക്കും. അപ്പോൾ നമുക്ക് ഈ സൂറത്തൊന്ന് പാരായണം ചെയ്ത് കേൾക്കാം.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال صدق الله العظيم.
ما شاء الله. വിശുദ്ധമായ ഖുർആനിനെ വളരെ മനോഹരമായി ആസ്വദിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ആദരണീയരായ ഫൈദി ഉസ്താദ് ഇത് ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ. സൂറത്തു സൽസല, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിൽ നാലാമത്തെ സൂക്തത്തിൽ يَوْمَئِذٍ تُحَدِّثُ أَخْبَارَهَا ഈ ആയത്തുമായി ബന്ധപ്പെട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായ ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഓതി. ഖറഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം يَوْمَئِذٍ تُحَدِّثُ أَخْبَارَهَا فَقَالَ എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, അതദ്രൂന മാ അഖ്ബാറുഹ, ഈ ആയത്തിൻ്റെ അർത്ഥം അന്നേ ദിവസം ഭൂമി അതിൻ്റെ വാർത്തകൾ പറയും, അതിന് പറയാനുള്ള വർത്തമാനങ്ങൾ പറയുമെന്ന്. അപ്പൊ സഹാബത്തെ, അതദ്രൂന മാ അഖ്ബാറുഹ, എന്താണ് അതിൻ്റെ വർത്തമാനങ്ങൾ വൃത്താന്തങ്ങൾ എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു. قالوا الله ورسوله اعلم. സഹാബത്ത് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, അല്ലാഹുവിനും റസൂലിനും മാത്രമേ അതിനെക്കുറിച്ച് അറിയൂ. قال ابو മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, فان اخبارها ان تشهد على كل عبد او امة بما عمل على ظهرها. ഓരോ അടിമയും ഓരോ സ്ത്രീയും പുരുഷനും ആ ഭൂമിയുടെ മുകളിൽ വെച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഭൂമി അവർക്കെതിരെ
സംസാരിക്കും,
സാക്ഷി പറയുന്നതാണത്, അതിൻ്റെ അഖ്ബാർ എന്ന് പറഞ്ഞാൽ, വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ. തെറ്റാണ് ചെയ്തതെങ്കിൽ അവർക്കെതിരെ തെറ്റിന് സാക്ഷി പറയും, അവർ നന്മയാണ് ചെയ്തതെങ്കിൽ നന്മക്കും ഭൂമി സാക്ഷി പറയും. എന്താ ഭൂമി പറയാ? തഖൂലു അമില യൗമ കദ കദ വകദ ഫഹദിഹി അഖ്ബാറുഹ. മുത്തുനബി പറയാ, ഓരോ ദിവസവും ആ ഭൂമിയുടെ മുകളിൽ വെച്ച് മനുഷ്യൻ ചെയ്ത കാര്യങ്ങൾ അവൻ ഇന്ന ദിവസം ഇന്നത് ചെയ്തു, ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന ദിവസം ഇന്നത് ചെയ്തു എന്ന് ഭൂമി എടുത്തു പറയും, സംസാരിക്കും, അതാണ് അതിൻ്റെ അഖ്ബാറു സഹാബത്തെ എന്ന് മുത്തുനബി സല്ലല്ലാഹു
അലൈഹി വസല്ലം.
അങ്ങനെ പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വിശദീകരിച്ചിട്ടുള്ള ഹദീസിൽ വന്നിട്ടുള്ള ഒരായത്താണ് അധ്യായത്തിൽ വന്നിട്ടുള്ള യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ എന്ന സൂക്ത. ശരി, ഇനി നമുക്ക് ഈ ഒരു സൂക്തത്തിൻ്റെ ഓരോ സൂറത്തിലെ ഓരോ സൂക്തങ്ങളുടെയും ഒരു ചെറിയ നമുക്ക് മനസ്സിലാക്കാൻ പറയാൻ പറ്റുന്ന ഒരർത്ഥം നമുക്ക് പറയാം.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا زلزلت الأرض زلزالها.
ഭൂമി ശക്തമായി പ്രകമ്പനം കൊണ്ട് കഴിഞ്ഞാൽ, ഭൂമി അതിൻ്റെ അകത്തുള്ള ഭാരം പുറം തള്ളിക്കഴിഞ്ഞാൽ, അതുകണ്ടാൽ മനുഷ്യൻ ഈ ഭൂമിക്ക് എന്തു പറ്റിപ്പോയി എന്ന്
ചോദിക്കും.
അന്നേ ദിവസം ഭൂമി അതിൻ്റെ വൃത്താന്തങ്ങൾ സംസാരിക്കും.
ബിഅന്ന റബ്ബക ഔഹാലഹാ,
നിന്റെ രക്ഷിതാവ് ഭൂമിക്ക് അതിന് ദിവ്യബോധനം നൽകിയതുകൊണ്ടാണ് അതങ്ങനെ സംസാരിക്കുന്നത്. അന്നേ ദിവസം ജനങ്ങൾ കൂട്ടം കൂട്ടമായി അവരുടെ കർമ്മങ്ങൾ കാണിക്കപ്പെടുന്നതിന് വേണ്ടി കടന്നു
വരും.
ആരെങ്കിലും ഒരു അണുമണി തൂക്കം നന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ കാണുക തന്നെ
ചെയ്യും.
ആരെങ്കിലും ഒരു അണുമണി തൂക്കം തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതും അവൻ കാണും. ഇതാണ് സൂറത്തു സൽസലയിലെ സൂക്തങ്ങളുടെ ചെറിയ ഒരു സംഗ്രഹം. വല്ലാത്ത ചില ചിന്തകളാണ് ഈ ഒരു അധ്യായം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭീകരമായ പ്രതീതി, ഭൂമി പ്രകമ്പനം കൊള്ളും. ഭൂകമ്പം സംഭവിക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥ ഭൂമിക്ക് ആ സമയത്ത് ഉണ്ടാവും. സൽസല എന്ന് പറഞ്ഞാൽ ഭൂകമ്പമാണെന്ന് നമ്മൾ പറഞ്ഞു. ഭൂമിയിൽ ഭൂകമ്പം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലേ, ഭൂകമ്പങ്ങൾ ലോകത്ത് ചരിത്രത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് ഭൂകമ്പങ്ങൾ നടന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീണ, ലക്ഷക്കണക്കിന് വീടുകൾ തകർന്നടിഞ്ഞ, വലിയ വലിയ നഗരങ്ങൾ പോലും ഒന്നുമല്ലാതായി മാറിയ വലിയ വലിയ ഭൂകമ്പങ്ങൾ, ഭൂകുലുക്കങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട്. ഇപ്പോഴും ചെറുതും വലുതുമായ ഭൂകമ്പങ്ങൾ പലപ്പോഴായി ലോകത്തിൻ്റെ പല ഭാഗത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ശരിക്കും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്നിട്ടുള്ള ഒരു സംഗതിയാണത്. അന്ത്യനാൾ അടുത്തു കഴിഞ്ഞാൽ ഭൂകമ്പങ്ങൾ വർദ്ധിക്കുമെന്നുള്ളത്. ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ ഉണ്ടാവും, എന്നാൽ എല്ലാറ്റിൻ്റെയും ഒടുക്കമായി അതിഭീകരമായൊരു സുനാമി പോലെയുള്ള അതിഭീകരമായ ഒരു ഭൂകമ്പം നടന്നു കഴിഞ്ഞാൽ അത് ഭൂമിയും സമുദ്രവും എല്ലാം അടിമേൽ മറയുന്ന ഒരു ഭൂകമ്പമായിരിക്കും. അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അവസാനിക്കുന്ന ദിവസമാണ്. അപ്പൊ അങ്ങനെ അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഭൂകമ്പം സംഭവിച്ചു കഴിഞ്ഞാൽ ഭൂമി അതിൻ്റെ ഉള്ളിലുള്ളത് മുഴുവൻ പുറത്തേക്ക് തള്ളും. ഭൂകമ്പം സംഭവിക്കുന്നതോടുകൂടി അന്ത്യനാളിൻ്റെ ആ ഒരു പ്രകമ്പനത്തിൻ്റെ സമയത്ത് മരിച്ച് മറവ് ചെയ്യപ്പെട്ട മയ്യത്തുകൾ ഭൂമിയുടെ അകത്ത് നിന്ന് പുറത്തേക്ക് വരും. ഭൂമിയുടെ അകത്തുള്ള നിധി കുംഭങ്ങൾ, സ്വർണവും വെള്ളിയും അതുപോലെയുള്ള ധാതുക്കളുമൊക്കെ അത് പുറത്തേക്ക് തള്ളും. നമ്മൾ അഗ്നിപർവ്വതങ്ങൾ പൊട്ടുമ്പോൾ അതിൻ്റെ മുന്നിൽ ഉള്ളിൽ നിന്ന് ലാവ പുറത്തേക്ക് വരാറുണ്ട്. അതുപോലെയുള്ള ലാവകളും ഭൂമിയുടെ ഉള്ളിലുള്ള ധാതുക്കളും എല്ലാ ഖനികളും എല്ലാം ഭൂമി എല്ലാറ്റിനെയും പുറത്തേക്ക് തള്ളും, എല്ലാം പുറത്തേക്ക് വരും. അപ്പം ഈ കാഴ്ച കാണുമ്പോൾ മനുഷ്യൻ ചോദിക്കും, എന്താ ഭൂമിക്ക് എന്ന് സംഭവിച്ചു പോയത്, എന്താ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഭൂമിക്ക് എന്തു പറ്റി എന്ന് ചോദിക്കും. അള്ളാഹു പറയാണ്, മനുഷ്യന്മാരെ, ഇതൊക്കെ കഴിഞ്ഞാൽ, ഇതൊക്കെ നടക്കാൻ പോകുന്ന ഒരു സംഭവമാണ്, ഇത് കഴിഞ്ഞാൽ ഭൂമി ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയും, സംസാരിക്കും. എന്താണ് ആ കാര്യങ്ങൾ നിങ്ങൾ എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച ഒരു ഹദീസ് നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയും ഉണ്ടായി. ഭൂമിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മനുഷ്യ, നീ നടക്കുന്നത് ഈ ഭൂമിയുടെ മുകളിലൂടെയാണ്. മനുഷ്യ, നീ തമ്മാടിത്തം കാണിക്കുന്നത് ഈ ഭൂമിയുടെ മുകളിലാണ്. ഭൂമി നിന്റെ മേൽ സാക്ഷിയാണ്. നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ആരും കാണാതെ മനുഷ്യരുടെ മറ്റുള്ള മനുഷ്യർക്ക് മുന്നിൽ അവരുടെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞു നിന്ന് അവരുടെ മുന്നിൽ എല്ലാം മറച്ചു വെച്ച് നീ ചെയ്ത കാര്യങ്ങൾ ഓരോന്നും ഭൂമി കാണുന്നുണ്ട്. ഭൂമി അതിന് അള്ളാഹുവിൻ്റെ മുന്നിൽ സാക്ഷി പറയാൻ ഓരോന്നും കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നടക്കുന്ന ഈ ഭൂമി നമുക്കെതിരെ തന്നെ സാക്ഷിയാണ്. ഈ സാക്ഷി പറയുന്നത് തിന്മയുടെ കാര്യത്തിൽ മാത്രമല്ല, നന്മയുടെ കാര്യത്തിലും. ഈ ഭൂമിയുടെ മുകളിൽ വെച്ച് ആരെന്തൊക്കെ നന്മ ചെയ്തിട്ടുണ്ടോ ആ നന്മയുടെ കാര്യത്തിലും ഭൂമി അള്ളാഹുവിൻ്റെ മുന്നിൽ സാക്ഷി പറയും. ഭൂമി സംസാരിക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഖുർആൻ തന്നെ പറയുന്നത് തുഹദ്ദിസു അഖ്ബാറഹ, അതിന് പറയുന്നതിനുള്ള കാര്യങ്ങൾ അത് പറയുമെന്നാണ്. അന്ത്യനാളിൽ ഭൂമിക്ക് അള്ളാഹു സംസാരിക്കാനുള്ള കഴിവ് നൽകും. അള്ളാഹു സർവശക്തനാണ്. ഈ ഭൂമിയെ ഇങ്ങനെ സൃഷ്ടിച്ച റബ്ബിന് ആ ഭൂമിയെ സംസാരിപ്പിക്കുക എന്നുള്ളത് പ്രയാസകരമായൊരു സംഗതി അല്ല. അങ്ങനെ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ സ്വന്തം നാട് വിട്ടുപോയി ഏതോ ദൂരദിക്കിൽ ചെന്ന് മറ്റേതോ രാജ്യത്ത് ചെന്ന് എൻ്റെ നാട്ടുകാരോ എന്നെ അറിയുന്നവരോ ആരും ഈ നാട്ടിലില്ല, എനിക്കിവിടെ എന്ത് തോന്നിയ വാസവും ആവാം എന്ന് ചിന്തിച്ച് വൃത്തികേടുകൾ കാട്ടിക്കൂട്ടുന്ന മനുഷ്യന്മാരുണ്ട്. അവിടെയും നിന്റെ നാട്ടുകാരും നിന്റെ വീട്ടുകാരും നിന്റെ ഭാര്യയും മക്കളും മാതാപിതാക്കളും നിന്നെ കാണുന്നില്ലെങ്കിലും ഏത് ഭൂമിയുടെ മുകളിൽ വെച്ചാണോ നീ ആ വൃത്തികേട് കാണിക്കുന്നത്, നീ മദ്യപിക്കുന്നത്, നീ വ്യഭിചരിക്കുന്നത്, നീ തിന്മ ചെയ്യുന്നത്, ആ തിന്മകൾക്ക് മുഴുവൻ ആ ഭൂമി നിനക്കെതിരെ സാക്ഷി പറയും, തുറന്നു പറയും അള്ളാഹുവിൻ്റെ മുന്നിൽ, ഇവൻ ഈ വൃത്തികേട് ചെയ്യുന്നതിന് ഞാൻ സാക്ഷിയായിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് മനുഷ്യ ഓർത്ത് നടന്നോളൂ ഭൂമിക്കു മുകളിൽ. അതുകൊണ്ട് മനുഷ്യ, നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും നിന്റെ കൂടെ തന്നെ ഈ ഭൂമി സാക്ഷിയായിട്ടുണ്ട് എന്നുള്ള ബോധത്തോടുകൂടി നടന്നോളൂ എന്ന് അള്ളാഹു ഈ ഒരു അധ്യായത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന് അള്ളാഹു ഭൂമിയെ നിശ്ചയിച്ചിട്ടുമുണ്ട്. അള്ളാഹു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഭൂമിക്ക്, നീ അതിന് സാക്ഷി പറയണം, നീ എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ നീ ഓർത്തു വെക്കേണ്ട വൃത്താന്തങ്ങൾ മുഴുവൻ നീ ഓർത്തു വെക്കുകയും ചെയ്യണമെന്ന് അള്ളാഹു ഭൂമിക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. അത് ഭൂമി നിർവഹിക്കും. പിന്നെ ഈ സൂറത്തിൽ പിന്നെ മുന്നോട്ട് പറയുന്നത് അള്ളാഹു ഈ അന്ത്യനാൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ പരലോകമാണ്, മഹ്ഷറാണ്. മഹ്ഷറിലേക്ക് മുഴുവൻ മനുഷ്യരെയും മനുഷ്യരെയും അള്ളാഹു കൂട്ടം കൂട്ടമായി കൊണ്ടുവരും. എല്ലാവരും കടന്നുവരും. എന്തിനു വേണ്ടിയാ മനുഷ്യരെ മുഴുവൻ അള്ളാഹു പരലോകത്ത് മഹ്ഷറിൽ ഒരുമിച്ച് കൂട്ടുന്നത്? അവരുടെ കർമ്മങ്ങൾ കാണിക്കപ്പെടാൻ വേണ്ടി. ഇവിടെ പ്രയോഗിച്ചിട്ടുള്ള ഒരു പദം
ചിന്തനീയമാണ്.
അവർ ചെയ്ത പ്രവർത്തനങ്ങൾ കാണിക്കപ്പെടാൻ വേണ്ടി എന്നാണ്. എന്നിട്ട് അതിനുശേഷം അള്ളാഹു ആ ആ ആയത്തിൻ്റെ തന്നെ ഒരു വിശദീകരണം പോലെ പറയാണ്, ആരെങ്കിലും ഒരു അണുമണി തൂക്കം ഒരു ദർറത്ത് ഒരു ബിന്ദു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതവൻ കാണും. കാണിക്കപ്പെടാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്, അതവൻ കാണും. ആരെങ്കിലും ഒരു അണുമണി തൂക്കം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവൻ കാണും എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതി, മഹ്ശറയിൽ ഒരു പക്ഷേ ഇത് കാണിക്കപ്പെടുന്ന മനുഷ്യൻ ചെയ്യുന്നത് മുഴുവൻ കാണിക്കപ്പെടുന്ന മുഹൂർത്തം ഉണ്ടാവുക എന്നുള്ളത് അതിവിദൂരമല്ല. ഇന്ന് നമ്മൾ മനുഷ്യൻ നേടിയിട്ടുള്ള സാങ്കേതിക വിദ്യകളുടെ മുന്നേറ്റം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഇവിടെ ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ പോലും നമ്മുടെ മുന്നിൽ ക്യാമറ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്യാമറയ്ക്ക് മുന്നിലിരുന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും ക്യാമറകളാണ്, സി സി ടി വി ക്യാമറകളാണ്. സെക്യൂരിറ്റിക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ഒപ്പിയെടുക്കാൻ വലിയ വലിയ മാളുകളിലും ബിസിനസ് സ്ഥാപനങ്ങളിൽ പോലും
CCTV
ക്യാമറകളാണ്. വലിയ ബിസിനസ് മാളുകളിൽ മാത്രമല്ല, ഇപ്പൊ ഒരു ചെറിയ മൊബൈൽ ഷോപ്പിൽ പോലും ചെന്നു കഴിഞ്ഞാൽ അവിടെയും ക്യാമറകളുണ്ട്. വീടുകൾക്ക് മുന്നിൽ മനുഷ്യൻ സുരക്ഷിതത്വത്തിന് വേണ്ടി ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി പോലും ഗവൺമെന്റും പോലീസ് സംവിധാനങ്ങളും ക്യാമറ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ഹൈവേയിൽ സ്ഥാപിക്കപ്പെട്ട ക്യാമറയ്ക്ക് താഴെ കൂടെ കടന്നു പോകുന്ന ഒരു വാഹനം പോലും നോട്ട് ചെയ്യപ്പെടാതിരിക്കുന്നില്ല. അത്രയും അതിഗംഭീരമായ സാങ്കേതിക വിദ്യകളുടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ തന്നെ മനുഷ്യൻ്റെ ഓരോ രംഗങ്ങളും ഒപ്പിയെടുത്ത് സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് സൂക്ഷിക്കപ്പെടുന്ന ചെറിയ ചെറിയ ചിപ്പുകൾ, ഏറ്റവും ചെറിയ ചിപ്പുകളിൽ മനുഷ്യന് ആയിരക്കണക്കിന് ദൃശ്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന, വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മളുള്ളത്. ഇപ്പോൾ ഒരു വലിയ ഒരു സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ആ ഒരു പിന്നെ സെക്യൂരിറ്റി ക്യാമറയിൽ പിടിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ, അതിന് പ്രത്യേകമായ ഹാർഡ് ഡിസ്കിൽ ഓരോ ദിവസവും 24 മണിക്കൂറിൻ്റെയും കാഴ്ചകൾ ആ ഹാർഡ് ഡിസ്കിൽ സൂക്ഷിച്ചു വെക്കുക. ഒരു വർഷം കഴിഞ്ഞും ആ സ്ഥാപനത്തിൽ അവർ സ്റ്റോക്ക് എടുപ്പ് നടത്തുമ്പോൾ എന്തെങ്കിലും ഒരു കൃത്രിമം അവിടുത്തെ ജോലിക്കാർ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിയാൽ അവർക്ക് ഈ ഒരു ഹാർഡ് ഡിസ്ക് ഉപയോഗിച്ചിട്ട് അവർക്ക് കമ്പ്യൂട്ടർ സംവിധാനം ഉപയോഗിച്ചിട്ട് സെർച്ച് ചെയ്യാം, ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് ഈ സ്ഥാപനത്തിൽ ഈ സ്ഥാപനത്തിലെ ജോലിക്കാരൻ എന്തെങ്കിലും കൃത്രിമം കാണിച്ചോ എന്ന്. അങ്ങനെ മനുഷ്യനെ തന്നെ നിരീക്ഷിക്കാൻ കഴിയുന്ന ലോകമാണ്. എന്നാൽ ഇതെല്ലാം നിർമ്മിക്കാനുള്ള ബുദ്ധിയും കഴിവും മനുഷ്യന് കൊടുത്തിട്ടുള്ള സർവശക്തനായ അള്ളാഹു, അവൻ്റെ സംവിധാനങ്ങൾ, അവൻ്റെ ക്യാമറകൾ ഇതിനെക്കാളും ശക്തമാണ് എന്നുള്ള ബോധ്യം മനുഷ്യനുണ്ടാവണം. ഈ കാഴ്ചകളും മനുഷ്യൻ ചെയ്യുന്ന മറ്റുള്ളവരുടെ മുന്നിൽ പോലും മനുഷ്യൻ മറച്ചു വെച്ച് ചെയ്യുന്ന ഓരോ കാഴ്ചകളും, സ്വന്തം കയ്യിലെ സ്വന്തം പാം കൈപ്പിടിയിൽ ഒതുങ്ങുന്ന മൊബൈലിൽ മനുഷ്യന് അള്ളാഹു ഇഷ്ടപ്പെടാത്ത വൃത്തികേടുകൾ തുറന്നു വെച്ച് കാണുമ്പോൾ അത് മറ്റാരും കാണുന്നില്ല എന്നുള്ള വിശ്വാസത്തിൽ അള്ളാഹു തന്ന കണ്ണുകൊണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതും അള്ളാഹു കാണുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ക്യാമറയിൽ നിന്ന് ഇതൊന്നും ദൂരത്തല്ല. ഭാര്യ കാണരുത് എന്ന് കരുതി ഭർത്താവ് ചെയ്യുന്ന വൃത്തികേടുകൾ, ഭർത്താവ് കാണരുത് എന്ന് കരുതി ഭാര്യ ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകൾ, മക്കൾ കാണരുത് എന്ന് കരുതി പിതാവ് മാതാപിതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ വൃത്തികേടുകൾ, മാതാപിതാക്കളും വീട്ടുകാരും കാണരുത് എന്ന് കരുതി മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകൾ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ ക്യാമറയിൽ അത് സുരക്ഷിതമായി റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ കൂടി പരലോകത്തൊരു ബിഗ് സ്ക്രീൻ സ്ഥാപിക്കപ്പെട്ട് അതിലിങ്ങനെ ഓരോരുത്തർക്കും അത് കാണിക്കുകയും അത് കാണുകയും ചെയ്താൽ യറഹു, മനുഷ്യൻ അത് കാണുമെന്നാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ള പദം. ഷറൻ യറഹു, ചെയ്ത തിന്മ മനുഷ്യൻ അവിടെ കാണും. അവിടെ അവൻ കാണിക്കപ്പെടാൻ വേണ്ടി അവരെ പരലോകത്തേക്ക് കൂട്ടം കൂട്ടമായി കൊണ്ടുവരുമെന്നാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് ഒരു വലിയ ബിഗ് സ്ക്രീൻ സ്ഥാപിച്ച് ഓരോരുത്തരെയും മുന്നിൽ നിർത്തിയിട്ട് അവർ ചെയ്ത കാര്യങ്ങൾ ഇതിലിങ്ങനെ ദൃശ്യമായി കാണിക്കപ്പെട്ടിട്ട് അത് കാണിക്കപ്പെട്ടിട്ട് ചോദിക്കുക ഇത് നീ ചെയ്തതാണെന്ന് ചോദിച്ചാൽ പിന്നെ അത് നിഷേധിക്കാൻ ഒരു വകുപ്പും ഉണ്ടാവില്ല. ഇതൊന്നും ഇന്നത്തെ കാലത്ത് നമുക്ക് ചിന്തിക്കുന്നതിന് അതിവിദൂരമായ സംഗതി അല്ല. അങ്ങനെയൊക്കെ ഒരു പക്ഷേ ഹിസാബ് ചെയ്യപ്പെട്ടിരുന്നുവെങ്കിൽ ഭാര്യയും ഭർത്താവും എല്ലാവരും ഒരുപോലെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും നമ്മളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളടക്കം എല്ലാവരും നിരന്നു നിൽക്കുന്ന മഹശറയിൽ ഇത് എങ്ങനെ കാണിച്ച് ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ആർക്കെങ്കിലും വല്ല മാനവും ബാക്കിയുണ്ടാവും? വല്ലാത്തൊരു അനുഭവമായിരിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എങ്ങനെയാണ് ഹിസാബ് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പരിശുദ്ധ ഖുർആനും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ഈ സൂചനകളിൽ നിന്ന് തന്നെ വിശാലമായി നമ്മൾ ചിന്തിക്കുകയും അതിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിലേക്ക് കൂടുതൽ നമ്മുടെ മനസ്സ് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിലേക്ക് തവജ്ജാവുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു അങ്ങനെ ഒരു ചിന്ത നമുക്ക് പ്രദാനം ചെയ്യും. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റബ്ബിൻ്റെ മുന്നിൽ മറഞ്ഞതല്ല. അതിന് നമ്മുടെ കൂടെ ദൃശ്യങ്ങളും സാക്ഷിയാണ്, ഭൂമിയും സാക്ഷിയാണ്, നമ്മുടെ അവയവങ്ങളും എല്ലാമെല്ലാം, നമ്മുടെ കണ്ണും നമ്മുടെ നാവും നമ്മുടെ കൈകാലുകളും എല്ലാം സാക്ഷിയാണ്. അല്ലയോ മനഃത്യമു ആല അഫ്വാഹിഹിം വതുകല്ലിമുന ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. മനുഷ്യൻ്റെ നാവ് വായക്ക് സീൽ വെച്ച് മനുഷ്യൻ്റെ കൈകാലുകൾ സംസാരിക്കപ്പെടുന്ന ഒരു ദിവസം, ആ ദിവസത്തിന് വേണ്ടിയാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടി വേണം ഈ ഭൂമിലോകത്ത് നമ്മൾ ജീവിക്കാൻ. അള്ളാഹു നമ്മൾ ചെയ്തിട്ടുള്ള നന്മകളൊക്കെ സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ തിന്മകൾ നമുക്ക് പുറത്തു മാപ്പാക്കി തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യാം. ഇനി നമുക്ക് ഈ അധ്യായത്തിൽ തജ്വീദുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യങ്ങൾ നമുക്ക് പറയാം. ഇവിടെ ഒന്ന്, ആദ്യത്തെ ആയത്തിൽ തന്നെ വരുന്ന സ എന്ന അക്ഷരം, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, നാല് പ്രാവശ്യം ആ അക്ഷരം ആവർത്തിച്ച് വരുന്നുണ്ട്. സ എന്ന് പറയുന്നത് നാവിൻ്റെ കൂർത്ത അറ്റം താഴെയും ഇടയുമുള്ള മുൻപല്ലുകൾക്ക് ഇടയിൽ വെച്ചുകൊണ്ട് പറയുന്ന അക്ഷരമാണ് സ, അസ് എന്ന ശബ്ദം. ഇതിൻ്റെ കൂടെ തന്നെ അതിൽ വരേണ്ട ഒരു ശബ്ദ സ്വഭാവമാണ് സൊഫീർ. സൊഫീർ അല്ലേ, സൊഫീർ എന്ന് പറഞ്ഞാൽ
പക്ഷിസ്വരം,
പക്ഷിസ്വരം എന്നാണ് അർത്ഥം. ആ ഒരു ഒരു തേനീച്ചയുടെ അല്ലെങ്കിൽ വണ്ടിൻ്റെയൊക്കെ ഒരു ശബ്ദം എന്ന് പറയുന്ന ആ ഒരു ശബ്ദം, ആ ശബ്ദം ഈ അക്ഷരത്തിൻ്റെ മഹ്റജിൽ അതിൻ്റെ ഉച്ചാരണത്തോടു കൂടി വരേണ്ടതാണ്. അതുണ്ടായാലേ ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം പൂർണ്ണമാവുകയുള്ളൂ. ഇതാ ജുൽസിലത്തിൽ അർണോ ജിൻജാലഹ എന്ന് പറയും. ചിലപ്പോൾ ചില ആളുകൾ അങ്ങനെ
വന്നു
ഇതാലേക്കും ജീമിലേക്കും ഉള്ള ഒരു സാദൃശ്യമുള്ളതുപോലുള്ള ഒരു ശബ്ദത്തിൽ ഇത് ഓതും. അപ്പോ അങ്ങനെ ഓതിക്കഴിയുമ്പോൾ അവിടെ ഈ പക്ഷിസ്വരം വരുന്നില്ല. അപ്പൊ അതിന്റെ ഉച്ചാരണം ശരിയാവുന്നില്ല. അവിടെ ശരിക്ക് പറയുമ്പോ എന്ന ശബ്ദം അക്ഷരത്തിന്റെ കൂടെ വരണം. ഇത് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ നിന്ന് കാര്യമായി
പഠിക്കാം.
സിന്റെ ഉച്ചാരണം എവിടെ വരുമ്പോഴും ആ ഒരു ശബ്ദം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം, അത് മാറിപ്പോവാൻ പാടില്ല. അത് അതിൻ്റെ കൂടെ ലാസിമായി വരേണ്ട ലാസിമായ സിഫത്താണ്, നിർബന്ധമായും ഉണ്ടാവേണ്ട ശബ്ദ സ്വഭാവമാണ്. അതുണ്ടായാലേ ആ അക്ഷരം അതിൻ്റെ പൂർണ്ണ ഉച്ചാരണം ആവുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. പിന്നെ മറ്റൊന്ന്, ഇതിൽ വരുന്ന ആദ്യത്തെ അഞ്ച് ആയത്തുകളുടെയും അവസാനത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ചർച്ചയിൽ, തൊട്ട് മുമ്പുള്ള എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതുപോലെ തൻവീൻ ഫത്ഹ് വരുമ്പോൾ നീട്ടി നമ്മൾ വഖഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മദ് അസ്ലി തന്നെയാണ് ഉള്ളത്. അവിടെ തൻവീൻ ഫത്ഹിനെ മാറ്റി മദ് അസ്ലിയാക്കി മാറ്റുക അല്ലേ. ഇവിടെ സിൽസാലഹ എന്ന് തന്നെ അസ്ലി തന്നെയാണ്. അപ്പൊ വഖഫിലും ആ മദ് ഉണ്ടാവും, ചെറിയ മദ്ദാണ്, കൂടുതൽ നീട്ടാനും പാടില്ല. മദ് അസ്ലി അടിസ്ഥാനപരമായ മദ് കൂടുതൽ നീട്ടാനോ കുറഞ്ഞു പോവാനോ പാടില്ല. അപ്പോ
وقال الإنسان ما لها
അങ്ങനെ പാരായണം ചെയ്യണം, കൂടുതൽ നീട്ടാൻ പാടില്ല. അപ്പൊ ഈ കാര്യങ്ങൾ ഇവിടെ
ശ്രദ്ധിക്കുക. അതെ,
ഹംസിന്റെ കാര്യം വളരെ
ശ്രദ്ധിക്കണം.
അവ്യക്തമായി സാധാരണ ശ്രദ്ധിക്കാതെ ഓതുമ്പോൾ അവ്യക്തമായി പോകുന്ന ഹംസുകളാണ്. അതൊക്കെ ചില ആളുകൾ അത് ഓതുമ്പോ വഅഖ്റജത്തില്ലർദു എന്ന്,
അതെ മൂന്നാറ്റിലും അങ്ങനെ വരുന്നുണ്ട്.
അതെ, അതെ,
പിന്നെ
അവിടെയും പിന്നെ ഈ മൂന്ന് ആയത്തിൽ ഈ ഭാഗം ശ്രദ്ധിക്കേണ്ടതാണ്. ഹംസിന്റെ ഉച്ചാരണവും വളരെ ശ്രദ്ധിക്കണം. എന്ന് ഹംസ് വ്യക്തമായി വരണം. എന്ന് ഹംസ് വ്യക്തമായി വരണം. ഹംസയുടെ ആ ഒരു ശബ്ദം കൃത്യമായി സൂക്ഷിച്ചു കൊണ്ട് തന്നെ പറയണം. അതുപോലെ യൗമ ഇദിൻ എന്ന് പറയുന്നത് യൗമ ഇദിൻ എന്നാവാൻ പാടില്ല. ഈ ഒരു അധ്യായത്തിൽ ഹംസും കാര്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഹംസ ആവർത്തിച്ച് വരുന്നുണ്ട്. ഹംസിന്റെ ഉച്ചാരണം ശ്രദ്ധിച്ചുകൊണ്ട് ബോധ്യപ്പെടിക്കണം നമ്മൾ. യൗമ ഇദിൻ രണ്ട് തവണ വരുന്നു. യൗമ ഇദിൻ എന്നാണ് പലപ്പോഴും യാ ആയിട്ട് ഉച്ചരിക്കാറുണ്ട്. അത് യൗമ ഇദിൻ എന്ന് തന്നെ പറയണം. അഷ്ടാതൻ ലിയുറൗ അഅമാലഹും അവിടെയൊക്കെ ഹംസ് വരുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഈ അധ്യായം വളരെ നന്നായി നമ്മൾ ബോധ്യപ്പെടിക്കണം. ഇൻഷാ അല്ലാ കൂടുതൽ കാര്യങ്ങൾ ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഇന്നത്തെ തിലാവ മജാലിസ് റമളാൻ ഇവിടെ സമാപിക്കുന്നു. ജസാകും അല്ലാഹു ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.